നമസ്കാരം ഡോക്ടർ ആൽബി ഏലിയാസ്, അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം.
ഹലോ, നമസ്കാരം.
ഡോക്ടർ, ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ രോഗം എന്ന് വളരെ വ്യാപകമായി കേൾക്കാറുണ്ട്. സാധാരണ എനിക്കും ഡോക്ടർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ. അത് എപ്പോഴാണ് ആകാംക്ഷ രോഗമായി മാറുന്നത് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അമിതമായ ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം. ആകാംക്ഷ രോഗത്തിൽ അമിതമായ ഉത്കണ്ഠ അല്ലെങ്കിൽ നമ്മൾ വിഭ്രാന്തി എന്ന് പറയുന്ന ഒരു തരം മാനസികാവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സാർവികമായ ഒരു മനുഷ്യ വികാരമാണ് ഭയം, ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നുള്ളതൊക്കെ. അത് മാനസിക രോഗമേ മാറുന്നത് അത് ഒരു പരിധിയിൽ വിട്ട് കൂടുകയും അത് മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ വളരുമ്പോഴാണ് അത് മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് മാറുന്നത്. ആ ഘട്ടത്തിൽ അമിതമായ ഉത്കണ്ഠ ഒരാളുടെ ശ്രദ്ധയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. അയാളുടെ ദൈനംദിന ജീവിതത്തെ, ഉദാഹരണത്തിന് അയാൾക്ക് അയാളുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. അയാളുടെ ജീവിതം മുഴുവൻ ഈ അമിതമായ ഉത്കണ്ഠയാൽ നീറിപ്പോയുന്ന ഒരു അവസ്ഥയിലെത്തി എത്തുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണമായി കണക്കാക്കുന്നത്.
പൊതുവിൽ എന്തിനെ കുറിച്ചാണ് ഇത്തരത്തിൽ ഉത്കണ്ഠകൾ അമിതമായി ഉണ്ടാകാറുള്ളത്?
പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട്. ഒന്ന് സാമാന്യ ഉത്കണ്ഠ രോഗം, അതായത് നമ്മൾ അതിനെ ശാസ്ത്രത്തിൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കും. അവര് ജീവിതത്തില് ആരോഗ്യത്തെ പറ്റി ഉത്കണ്ഠപ്പെടും, കുടുംബത്തിലുള്ളവരുടെ സുരക്ഷിതത്തെ പറ്റി ഉത്കണ്ഠപ്പെടും. ഉദാഹരണത്തിന് കുടുംബത്തിൽ ആരെങ്കിലും പുറത്ത് യാത്ര പോയാൽ അവർക്ക് എന്തെങ്കിലും അപകടം വരുമോ, അതുപോലെ തന്നെ അവരവരുടെ സാമ്പത്തികാവസ്ഥയെ പറ്റി ഉത്കണ്ഠപ്പെടും. എന്തെങ്കിലും സംഭവിക്കുമോ, ജോലി നഷ്ടപ്പെടുമോ, അങ്ങനെ ദൈനംദിന ജീവിതത്തിലെ സമസ്ത മേഖലകളെ കുറിച്ചും അവർ ഉത്കണ്ഠപ്പെടാൻ തുടങ്ങുന്നു. അതാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. ഇതുകൂടാതെ ഒരു വിഭ്രാന്തി രോഗം എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി രോഗമുണ്ട്. അതാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് കൈവിറയ്ക്കുക, വിയർക്കുക, ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നുക, ഹൃദയം ഇടിപ്പ് കൂടുക, ഇതിങ്ങനെ മിനിറ്റുകളോളം നീണ്ടു നിൽക്കുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. അതാണ് പാനിക് അറ്റാക്ക്. അതുപോലെ തന്നെ ഫോബിയ എന്ന് പറയുന്ന ഉത്കണ്ഠ രോഗങ്ങളുണ്ട്. അതിൽ അവര് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മാത്രം അവർക്ക് വെപ്രാളം തോന്നുന്നു. ഉദാഹരണത്തിന് അടഞ്ഞ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തോന്നുന്ന ഫോബിയ ഉണ്ട്, അതിനാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ സാമൂഹ്യ ആളുകൾ കൂടുന്നിടത്ത് സോഷ്യൽ സിറ്റുവേഷൻസിൽ അമിതമായ ഉത്കണ്ഠ തോന്നുന്ന അസുഖമാണ് സോഷ്യൽ ഫോബിയ. ഇങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട്.
ഈ ഉത്കണ്ഠ രോഗത്തെ ചികിത്സ ആവശ്യമായി വരുമോ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ അതിനെ കൗൺസിലിംഗ് കൂടെ മറ്റും മാറ്റാൻ കഴിയുമോ?
കൗൺസിലിംഗ് എന്നുള്ളതിനെ നമ്മൾ ഇന്ന് ആധുനിക യുഗത്തില് കുറച്ചുകൂടി അതിനെ പരിഷ്കരിച്ച് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സൈക്കോ തെറാപ്പി. അതിൽ തന്നെ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതായത് ആകാംക്ഷ ഉണ്ടാക്കുന്ന അവസ്ഥകളെ അതിലേക്ക് രോഗിയെ കൂടുതൽ കൂടുതൽ സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ അതിനോട് ഇഴുകിച്ചേരാൻ സഹായിക്കുക, അങ്ങനെ ആ തരത്തിൽ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ബിഹേവിയറൽ തെറാപ്പി. സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന അവസ്ഥയെ ആളുകൾ ഒഴിവാക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് സാമൂഹ്യ ഇടപഴകലുകളാണ് ഒരാൾക്ക് അമിതമായ വെപ്രാളം ഉണ്ടാക്കുന്നതെങ്കിൽ അയാൾ പുറത്തു പോവുകയും അതുപോലെ സോഷ്യലൈസ് ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ ഈ ഒഴിവാക്കൽ, അവോയ്ഡൻസ് അയാളുടെ ആകാംക്ഷയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചികിത്സാ രീതിയിൽ അയാളെ ആദ്യമായി ഒരു ആളുകൾ കൂടുന്നതിന്റെ ഒരു ചിത്രം കാണിക്കുന്നു, അതുമായി പൊരുത്തപ്പെടാൻ സമയം കൊടുക്കുന്നു. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആകാംക്ഷ കൂടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അത് തനിയെ കുറയും. ഒരു 40-45 മിനിറ്റിനുള്ളിൽ അത് കുറഞ്ഞു തുടങ്ങും. അപ്പൊ ഓരോ ഘട്ടം ഘട്ടമായി രോഗിയെ സാമൂഹ്യ ഇടപെടലുകളിലേക്ക് നമ്മൾ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആകാംക്ഷ ഒന്നയാൾ സഹിക്കണം, പക്ഷെ അത് തനിയെ കുറയും. അങ്ങനെ ഘട്ടം ഘട്ടമായി പിന്നീട് ആളുകൾ കൂടുന്നതിനെ കുറച്ച് അകലെ നിന്ന് കാണിക്കുന്നു, പിന്നെ കുറേശ്ശും കൂടി അടുത്തേക്ക് രോഗിയെ കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ ഗ്രേഡഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഈ ബിഹേവിയറൽ തെറാപ്പി വളരെ ഫലപ്രദമാണ്. അങ്ങനെ രോഗിയെ നമ്മൾ കൂടെ നമ്മൾ സഹായത്തിനൊപ്പം നമ്മൾ നിൽക്കുന്നു. ഇത്തരത്തില് ചികിത്സ ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയാണ് സൈക്കോ തെറാപ്പി. ഇത് വളരെ ഫലപ്രദമാണ്. കൗൺസിലിംഗ് എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ സൈക്കോതെറാപ്പിയാണ് ഈ ആകാംക്ഷ രോഗങ്ങളുടെ ചികിത്സയിൽ സ്വീകരിച്ചു പോരുന്നത്.
ഇതിന് പുറമെ മറ്റെന്തെങ്കിലും ചികിത്സാ രീതികൾ ആകാംക്ഷ രോഗങ്ങൾക്ക്, ആങ്സൈറ്റി ഡിസോർഡേഴ്സിന് പിന്തുടരാറുണ്ടോ?
തീർച്ചയായിട്ടും ഔഷധങ്ങൾ വളരെ ഫലപ്രദമാണ്. പലതരം ഔഷധങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ വെപ്രാളം വളരെ കൂടുന്ന ഒരവസ്ഥയിൽ ഒരുപക്ഷെ നമുക്ക് ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം അമിതമായ ഉത്കണ്ഠ കാരണം രോഗിക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. പലതരം ഔഷധങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബെൻസോ ഡയസിറ്റൻസ് എന്ന് പറയുന്ന ഔഷധങ്ങൾ വളരെ ഫലപ്രദമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ ഉള്ളിൽ തന്നെ ആകാംക്ഷ നിയന്ത്രണത്തിലാകുന്നു. പക്ഷേ ഈ ഔഷധങ്ങൾ ദീർഘകാലത്തേക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല. കാരണം അവയ്ക്ക് ചില പാർശ്വഫലങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ചില രോഗികൾ ദീർഘകാലത്തേക്ക് ഈ ഔഷധങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം ലഭിക്കാറുണ്ട്. പിന്നെ മറ്റ് തരത്തിലുള്ള ഔഷധങ്ങളും ഇന്ന് ആകാംക്ഷ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നത് നമ്മൾ സൈക്കോതെറാപ്പി അത് ഫലിക്കുമെങ്കിൽ അതാണ് നമ്മൾ ആദ്യം പ്രയോഗിക്കുന്നത്.
ഈ ആകാംക്ഷ രോഗം ഉള്ള ഒരു രോഗിക്ക് കുടുംബത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എല്ലാം എത്രത്തോളം പിന്തുണ ലഭിക്കേണ്ടത് അനിവാര്യമാണ്?
ഏറ്റവും ആവശ്യമായി വേണ്ട ഒരു കാര്യം ആകാംക്ഷ അത് മനസ്സിലാക്കുക മറ്റുള്ളവര്. ഉദാഹരണത്തിന് ആകാംക്ഷയുള്ള രോഗികള് പെട്ടെന്നുള്ള ആ തിടുക്കത്തിലും അവരുടെ ആ വെപ്രാളത്തിലും അവർ ചെയ്യുന്ന കാര്യങ്ങള് ചിലപ്പോൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അവരുടെ ആ ശ്രദ്ധ കോൺസെൻട്രേഷൻ കുറയാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങള് തെറ്റാകാം. അപ്പോ അത് പെട്ടെന്നുള്ള ആ ആങ്സൈറ്റിയുടെ ഭാഗമായി ചെയ്തു പോകുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് സഹപ്രവർത്തകർക്കും കുടുംബത്തിലുള്ളവർക്കും വളരെ ആവശ്യമാണ്. അങ്ങനെ ആ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സഹായം അയാൾക്ക് ആയി മാറാറുണ്ട്.
ഈ മനസ്സിലാക്കിയ ശേഷം എങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടത്? അതിലെന്തെങ്കിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് സ്വാഭാവികമല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരാളുടെ കയ്യിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ തിരിച്ച് പ്രതികരിക്കണം തുടങ്ങിയ കാര്യത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടോ?
സാധാരണ അവസ്ഥയിൽ തന്നെ നമുക്ക് രോഗികളെ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാവുന്നതാണ്. സാധാരണ ആളുകൾക്ക്, കുടുംബത്തിലുള്ളവർക്കോ സഹപ്രവർത്തകർക്കോ തന്നെ. ഉദാഹരണത്തിന് ആകാംക്ഷ വരുമ്പോൾ, ഇത് വെപ്രാളം അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വരുമ്പോൾ ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാവും. അപ്പോൾ അത് വളരെ പതുക്കെ സ്ലോ ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും അതിലും പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഈ വെപ്രാളത്തെ നമുക്ക് നിയന്ത്രണത്തിലാക്കാം. ഉദാഹരണത്തിന് രോഗിയോട് പറയാം, 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ മനസ്സിൽ എണ്ണിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും അതുപോലെ തന്നെ ഒരു 3 സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു വെക്കുകയും പിന്നീട് പുറത്തേക്ക് പതുക്കെ വിടുകയും ചെയ്യുന്നത് തന്നെ വളരെ സഹായം ചെയ്യും. ഇത്തരം കാര്യങ്ങൾ രോഗിയോട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ രോഗിയോട് പറയാവുന്നത്, ഈ ആകാംക്ഷ രോഗം വളരെ കൂടുതലാകുന്ന ഒരു സംശയമുണ്ടെങ്കിൽ രോഗിയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണർ തന്നെ കാണാനോ നമുക്ക് രോഗിയ സഹപ്രവർത്തകർക്കോ കുടുംബാംഗങ്ങൾക്കോ ഉപദേശിക്കാവുന്നതാണ്.
ഡോക്ടർ, എന്നാൽ നമ്മൾ സംസാരിച്ചതുപോലെ ഇത് എപ്പോഴാണ് ഒരു രോഗാവസ്ഥയിലേക്ക് മാറുന്നു എന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ സ്വയം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നത്? എപ്പോഴാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്?
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആകാംക്ഷ അനുഭവിക്കുന്ന ആളോട് തന്നെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അത് എന്തുമാത്രം അയാളുടെ മനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്. കാരണം ഈ ആകാംക്ഷ രോഗങ്ങൾ പലപ്പോഴും പുറത്തേക്ക് അറിയണമെന്നില്ല, അതിന്റെ ലക്ഷണങ്ങൾ അധികം പുറത്തേക്ക് അറിയണമെന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്നത് ആ രോഗി തന്നെയായിരിക്കും. കാരണം ഈ ആകാംക്ഷ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കൂടുതലും അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ സംസാരത്തിൽ കൂടെ രോഗിയോട് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിൽ കൂടെ തന്നെയാണ് കൂടെയുള്ളവർക്ക് ആ കാര്യം പലപ്പോഴും മനസ്സിലാകുന്നത്. പക്ഷെ ചില പാനിക് അറ്റാക്ക് പോലുള്ള ആകാംക്ഷ രോഗത്തിന്റെ കാര്യത്തിൽ ഈ രോഗി പെട്ടെന്നൊരു വെപ്രാളം കാണിക്കുകയും പെട്ടെന്നിപ്പോ മരിക്കാൻ പോകുന്നു, കൈ വറയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ കൂടെയുള്ളവർക്ക് അത് ഒരു അപകട സൂചനയായി കണ്ട് ഡോക്ടറെ കാണാനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആകാംക്ഷ രോഗത്തിന്റെ കാര്യത്തിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാരണങ്ങളെ അത് കൂടുതൽ അതിനോട് നേരിടാനായിട്ട് അവരെ രോഗിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മറച്ചുവെച്ച് രോഗിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വളരെ ഫോൾസ് ആയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക, അതെല്ലാം ശരിയാകും, അതൊന്നും പേടിക്കണ്ട, അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും സഹായകമാകാറില്ല. അത് ആകാംക്ഷയെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് രോഗിക്ക് ഒരു എന്താ പറയാ, പൊക്കത്തിലേക്ക് കയറുമ്പോൾ ആകാംക്ഷ കൂടുന്നു. അപ്പൊ അങ്ങനെയുള്ള രോഗിയെ നീ പൊക്കത്തിലേക്ക് കയറണ്ട, അങ്ങനെയാണെങ്കിൽ നീ മാറി നിന്നോ എന്ന് പറയുന്നത് ആകാംക്ഷയെ വഷളാക്കുകയുള്ളൂ. ഒഴിവാക്കുന്നതല്ല അഭികാമ്യം, അതിനോട് ചേർന്നു പോകുന്ന തരത്തിലേക്ക് രോഗിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് നല്ലത്.
വളരെയധികം നന്ദി ഡോക്ടർ ആൽബി ഏലിയാസ്, ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ച് ഇത്രയും അധികം വിശദീകരിച്ചതിന്
വളരെയധികം നന്ദി.
SBS റേഡിയോ 700 കോടി കഥകൾ എണ്ണിത്തീർക്കാൻ ഇനിയും.